ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ്, പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@asamc.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. രാജാധിരാജൻ, കർത്താധികർത്തൻ, രക്ഷിപ്പാൻ ശക്തനായവൻ. രാജാധിരാജൻ, കർത്താധികർത്തൻ, രക്ഷിപ്പാൻ ശക്തനായവൻ. സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ചെങ്കടൽ ഉണ്ടെന്നാലും പിൻപിൽ പറവോനുമുണ്ടെന്നാലും, മുൻപിൽ ചെങ്കടൽ ഉണ്ടെന്നാലും പിൻപിൽ പറവോനുമുണ്ടെന്നാലും, രക്ഷിപ്പാൻ ശക്തൻ കൂടെയുള്ളതിനാൽ ഭയമിനി തെല്ലും വേണ്ടായേ. രക്ഷിപ്പാൻ ശക്തൻ കൂടെയുള്ളതിനാൽ ഭയമിനി തെല്ലും വേണ്ടായേ. സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. രാജാധിരാജൻ കർത്താധികർത്തൻ രക്ഷിപ്പാൻ ശക്തനായവൻ. രാജാധിരാജൻ കർത്താധികർത്തൻ രക്ഷിപ്പാൻ ശക്തനായവൻ. സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഇത് അജി ഇമ്മാനുവൽ, കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് കണ്ണും കാതും മനസ്സും കോതോർത്തിരിക്കുന്ന എല്ലാവരെയും നിങ്ങളെ ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇത് കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമ്മാനുവേൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മോടൊപ്പം ഇന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ. ഇന്നത്തെ തിരുവചന ചിന്ത നമ്മുടെ ആത്മീക ജീവിതത്തിന് പ്രചോദനകരമായി തീരുന്ന ഒരു സന്ദേശമായി തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തൃപ്പാദത്തിലേക്ക് അടിയങ്ങൾ ഒരിക്കൽ കൂടി കടന്നു വരട്ടെ. അങ്ങ് ഞങ്ങളുടെ ദൈവം മാത്രമല്ല, ഞങ്ങളെ ഒരു പിതാവ് എന്ന നിലയിൽ സ്നേഹിക്കുന്നു എന്നുകൂടെ തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ ഇന്നത്തെ ചിന്ത കൊണ്ട് സഹായിക്കണമേ. ഇന്നത്തെ ധ്യാനവേളയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് പുതുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ. 2 കൊരിന്ത്യർ 6:18 നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു രീതി മൃഗങ്ങളുടെ ഇടയിലും ഉണ്ട് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം. കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി. തൻ്റെ കുഞ്ഞിനെ വരിഞ്ഞ് മുറുക്കിയിരിക്കുന്ന ഒരു മൂർഖൻ്റെ, അതായത് ചിലപ്പോൾ അതൊരു രാജവെമ്പാലയാണെന്ന് തോന്നുന്നു, ഈ രാജവെമ്പാലയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാൻ, തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഒരു അമ്മയായ അണ്ണാൻ്റെ ഒരു ചിത്രം. തൻ്റെ ശരീരത്ത് കടിയേൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഓരോ തവണയും വഴുതി മാറി തന്റെ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുവാനുള്ള അശ്രാന്ത പരിശ്രമം ആ അമ്മയുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഞാൻ കണ്ടു. എത്ര സ്നേഹത്തെയാണ് അത് കാണിക്കുന്നത്. സ്വന്തം ജീവൻ നഷ്ടമായാലും ശരി, ആ അമ്മയ്ക്കറിയാം ഈ പാമ്പ് വളരെ വിഷം വമിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ തൻ്റെ ശരീരത്തിൽ അതിൻ്റെ വിഷമേറ്റാൽ താൻ മരിച്ചു പോകും. എങ്കിലും അത് വകവെക്കാതെ തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന ആ അമ്മയുടെ ചിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അമ്മയുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. എൻ്റെ മാതാപിതാക്കൾ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു എന്നെനിക്കറിയാം. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ വയനാട്ടിലെ കോളിയാടി എന്ന് പറയുന്ന സ്ഥലത്ത് മാർ ബസോലിയോസ് എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ റബ്ബർ ബോൾ കൊണ്ടാണ് ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ ചെറിയ ബോളിൽ ഞാൻ കാലുകൊണ്ട് ആഞ്ഞ് തുഴിക്കുവാൻ ശ്രമത്തിനിടയിൽ എൻ്റെ കാല് ആ പന്തിൽ തട്ടാതെ നിലത്ത് പോയി ഇടിക്കുകയുണ്ടായി. എന്ത് സംഭവിച്ചു? എൻ്റെ തള്ളവിരൽ മടങ്ങുകയും ചെറിയ ഒരു ഉളുക്ക് സംഭവിക്കുകയും ചെയ്തു. എനിക്ക് മുന്നോട്ട് ഒരടി പോലും വെക്കുവാൻ സാധിച്ചില്ല. ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ കൂട്ടുകാർ എങ്ങനെയൊക്കെയോ എന്നെ പിടിച്ച് ആ മൈതാനത്തിൻ്റെ അരികിൽ കൊണ്ടു ഇരുത്തി. അവരുടെ കളി കഴിയുന്നതുവരെ ഞാൻ വേദന സഹിച്ച് അവിടെ ഇരുന്നു. കളി കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ കൂട്ടുകാർ ചേർന്ന് താങ്ങി പിടിച്ച് ഞാൻ പഠിക്കുന്ന ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. ആ റൂമിൽ ഞാൻ വളരെ വേദനയോടുകൂടിയിരുന്നു. ഉച്ചവരെ സഹിച്ചു പിടിച്ചിരുന്നു. എനിക്ക് വേദന കലശലായി. എന്നെ കൊണ്ടുപോകുവാൻ എൻ്റെ അമ്മയെ അറിയിക്കുകയുണ്ടായി. വീട്ടിലെ പണികളുമായി തിരക്കിലായിരുന്ന അമ്മ അവിടുന്ന് തനിട്ടിരുന്ന വസ്ത്രവും ഉടുത്ത് മറ്റൊരു വസ്ത്രം നല്ലൊരു വസ്ത്രമൊന്നും ധരിക്കുവാനുള്ള ശ്രമമൊന്നും നടത്തിയില്ല. വേഗം ഓടി വന്ന് ആ വസ്ത്രത്തോടുകൂടി എന്നെ അങ്ങാടിയിലുള്ള അല്ലെങ്കിൽ ടൗണിലുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകുകയുണ്ടായി. സാധാരണയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുങ്ങി നല്ല വൃത്തിയായൊക്കെ ആയിരിക്കും പോവുക. എൻ്റെ അമ്മ ആ വസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, വീട്ടിലുള്ള പണികളെക്കുറിച്ച് ചിന്തിച്ചില്ല, എൻ്റെ വേദനയെക്കുറിച്ചും എൻ്റെ വിഷമസന്ധിയെക്കുറിച്ചും മാത്രമായിരുന്നു അവർ ചിന്തിച്ചത്. അവർ ഓടി വന്നു, എന്നെ താങ്ങിയെടുത്തു, എന്നെ കൊണ്ടുപോയി ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചു. മരുന്ന് എനിക്ക് കിട്ടി, എനിക്ക് ശുശ്രൂഷ കിട്ടി, എനിക്ക് വേദന ശമിക്കുവാൻ ഇടയായി. നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇതുപോലെ ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് 3-4 മക്കളുള്ള ആളുകളാണെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് അവരുടെ മക്കളോട് യാതൊരു വിധമായിട്ടുള്ള വിവേചനവുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള ഒരു മനസ്സും അവരുടെ ഉള്ളിൽ അടങ്ങാത്ത സ്നേഹവും ഉണ്ടായിരിക്കും. ബൈബിളിൽ പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ കഥ പറയുന്നുണ്ട്. യായിറോസ് വളരെ തിരക്ക് പിടിച്ചുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള വ്യക്തിയാണ്. ഒരുപാട് പള്ളിയുടേതായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. എങ്കിലും യായിറോസ് വളരെ സ്നേഹതിഥിയായ ഒരു പിതാവായിരുന്നു. അവന് ഒറ്റ മകളെ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ മകൾ. 3-4 മക്കളുള്ള ആളുകൾ ആണെങ്കിൽ പോലും മാതാപിതാക്കൾ ഒരു മകൻ പോലും നഷ്ടമാകുകയോ അവർക്ക് വേദന സംഭവിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള രോഗം വരികയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം വിഷമിക്കുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ ഒറ്റ മകൾ ആണ് യായിറോസിനുള്ളത്. എന്താണെന്നറിയില്ല, ഒരു ദിവസം അവൾക്ക് കലശലായ ദേഹാസ്വസ്ഥ്യം ഉണ്ടാകുകയുണ്ടായി. അവൾ മരിപ്പാൻ ഉള്ള ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു എന്ന് അവന് മനസ്സിലായി. എന്തു ചെയ്യാൻ സാധിക്കും തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കുവാൻ? ഏതു തരത്തിലുള്ള വഴികൾ ആ പിതാവ് തേടാമോ അതെല്ലാം അയാൾ തേടുകയുണ്ടായി. യഹൂദന്മാർ സാധാരണ യേശുവുമായി അത്ര രസത്തിലല്ല. എങ്കിലും യായിറോസ് യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നതും മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതുമെല്ലാം കണ്ടപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ അവനിലുമുണ്ടായി. അവൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു, യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് അപേക്ഷിച്ചു. തൻ്റെ മകളുടെ സൗഖ്യത്തിനു വേണ്ടി ഏത് കുഴിയിൽ പോലും ഇറങ്ങുവാൻ, ഏത് മല കയറുവാനും ഏതു തരത്തിലുള്ള ഭാരം വഹിക്കുവാനും ഇന്ന് ആളുകൾ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ പിതാവും എന്തും ചെയ്യുവാൻ തയ്യാറായിരുന്ന ഒരു സമയത്ത് യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വന്ന് വണങ്ങി പറഞ്ഞു, എൻ്റെ മകളെ രക്ഷിക്കണം, എൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ, യായിറോസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവനോടുകൂടെ അവൻ്റെ ഭവനത്തിലേക്ക് ചെല്ലാമെന്ന് സമ്മതിച്ചു. യേശു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്കാണ് തൻ്റെ ഈ കൂടെയുള്ള യാത്രക്കാരുടെ ഇടയിൽ എവിടെ നിന്നോ ഒരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടതായി യേശുക്രിസ്തുവിന് മനസ്സിലായി. ഈ സ്ത്രീയെക്കുറിച്ച് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഏകദേശം 12 വർഷമായി തൻ്റെ ശരീരത്തിൽ നിന്നും അനിയന്ത്രിതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം തടഞ്ഞു നിർത്തുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. തൻ്റെ സമ്പത്ത്, തൻ്റെ ശരീരം, തൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ അവരുടെ സൗഖ്യത്തിന് വേണ്ടി അവർ ചിലവഴിച്ചു. നാട്ടിലും മറുനാട്ടിലുമുള്ള എല്ലാവിധ ഡോക്ടർമാരെയും വൈദ്യന്മാരെയും ആ സ്ത്രീ പോയി കണ്ടു. തൻ്റെ സമ്പത്തെല്ലാം അവർ ചോദിച്ചതുപോലെ കൊടുക്കുകയുണ്ടായി. പക്ഷേ അവർക്ക് യാതൊരുവിധമായ സൗഖ്യവും കടന്നു വന്നില്ല. ഈ ഒരു സൗഖ്യവും അവരുടെ ശരീരത്തിനുണ്ടായില്ല. സാമ്പത്തികമായ നഷ്ടം, ശാരീരികമായ വേദന, സാമൂഹികമായിട്ടുള്ള അവഗണന, ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഈ സ്ത്രീ കഴിഞ്ഞ 12 കൊല്ലമായി ജീവിക്കുകയാണ്. എല്ലാവരാലും അശുദ്ധയെന്നും എല്ലാവരാലും ഒറ്റപ്പെട്ടും കഴിഞ്ഞിരുന്ന ആ സ്ത്രീക്ക് സംസാരിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും ആരും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. അവളുടെ മനസ്സിൻ്റെ വിഷമങ്ങളെ മനസ്സിലാക്കുവാൻ ആർക്കും സാധിച്ചിരുന്നില്ല. യായിറോസിനെ പോലെ ഒരു പിതാവ് അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഭർത്താവോ മകനോ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ അവൾക്ക് വേണ്ടി സംസാരിക്കുവാൻ അവരെങ്കിലും തയ്യാറാകുമായിരുന്നു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ, അനാഥമായി പോയ ഒരു സ്ത്രീയുടെ, ഒരു വ്യക്തിയുടെ പ്രതീകമായിരുന്നു ആ സ്ത്രീ. അവർക്കാരുമില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു, യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു, ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വായിക്കുവാൻ സാധിക്കുന്നു. ഞൊടിയിടയിൽ അവൾക്ക് സൗഖ്യം വന്നു. ഞൊടിയിടയിൽ 12 വർഷമായി അവൾ കാത്തിരുന്ന അത്ഭുത സൗഖ്യം അവൾക്ക് ലഭിച്ചു. പക്ഷേ യേശുവിന് അതിലധികം അവൾക്ക് വേണ്ടി ചെയ്യാൻ ഉണ്ടായിരുന്നു. തന്നെ തൊട്ടത് ആര് എന്ന് ചോദിച്ചുകൊണ്ട് യേശുക്രിസ്തു ആ ജനക്കൂട്ടത്തിനിടയിൽ അവൾക്ക് വേണ്ടി തിരഞ്ഞു. വിറച്ചും കൊണ്ട് അവൾ മുന്നോട്ട് വന്നു. ഞാനാണ് അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടത് എന്ന് അറിയിച്ചു. എന്തുകൊണ്ടാണ് തൊട്ടത് എന്നുള്ള കാര്യമെല്ലാം അവൾ അവൻ്റെ മുന്നിൽ കണ്ണീരോടുകൂടെ വിശദീകരിച്ചു. യേശുക്രിസ്തു തനിക്കറിയാവുന്ന കാര്യങ്ങൾ അവളുടെ വായിൽ നിന്ന് തന്നെ കടന്നു വരുന്നത് കേട്ടുകൊണ്ടിരുന്നു. യേശുക്രിസ്തുവിനോടുള്ള സംഭാഷണത്തിന് ശേഷം യേശു അവളോട് പറഞ്ഞു, മകളെ, നീ ശുദ്ധയായിരിക്കുന്നു, നിനക്ക് തിരിച്ചു പോകാം, സമാധാനത്തോടുകൂടി പോകാം എന്ന് പറയുകയുണ്ടായി. നമുക്ക് ഇവിടെ ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നു. യേശുക്രിസ്തു 12 വർഷമായി രക്തസ്രവം പിടിച്ചു കിടന്ന, സമൂഹത്തിൽ ഒന്നുമല്ലാതായിരുന്ന, അനാഥയായ ഒരു സ്ത്രീയെ വിളിക്കുകയാണ്, മകളെ എന്ന്. മകൾ, എത്ര സ്നേഹത്തോടുകൂടിയുള്ള ഒരു വിളി. അല്ല, മകനെ എന്നാണെങ്കിലും യേശുക്രിസ്തു വിളിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്, അതിന് ഒരു വാത്സല്യമുണ്ട്. 4 സുവിശേഷങ്ങളിലും ഈ സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്. 4 സുവിശേഷങ്ങളിലും മകളെ എന്ന് ആ സ്ത്രീയെ വിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു അവളുടെ പിതാവ് ആയിരുന്നില്ല. അവളുടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അകന്നതോ അടുത്തതോ ആയ ബന്ധുവും ആയിരുന്നില്ല. പക്ഷേ അവളെ മകളെ എന്നാണ് യേശു അഭിസംബോധന ചെയ്തത്. കാരണം അവൾ ഇനി അനാഥയല്ല. അവൾക്കൊരു പിതാവ് എന്ന സ്ഥാനത്തിന് അർഹമാകുന്ന രീതിയിൽ അവളെ സ്വീകരിക്കുവാൻ യേശു തയ്യാറായിരുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാനും നിങ്ങളുമെല്ലാം അവൻ്റെ മക്കളാണ്. നമ്മുടേതായിട്ടുള്ള സുരക്ഷിതത്വത്തിനു വേണ്ടി, നമ്മുടേതായ ഗുണങ്ങൾക്ക് വേണ്ടി, നമ്മുടേതായിട്ടുള്ള ജീവിത അനുകൂല സാഹചര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സകലവും ചെയ്യുവാൻ തയ്യാറായിരിക്കുന്ന പിതൃതുല്യൻ, ഒരുപക്ഷേ പിതാവിനേക്കാൾ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വളരെയധികം നിരാശയിൽ കഴിഞ്ഞ ഒരു പക്ഷപാതക്കാരൻ തന്നെക്കുറിച്ച് കരുതുന്ന ഒരാൾ ഉണ്ട് എന്ന് അറിയേണ്ടത് ആവശ്യമായിരുന്നു. അവൻ്റെ 4 സ്നേഹിതന്മാർ കൂടി ചുമന്ന് യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നു. യേശുക്രിസ്തു അവനെയും വിളിച്ച ഒരു കാര്യമുണ്ട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം യേശു ഉച്ചരിച്ചതായിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? ഒരു മനുഷ്യനോട് യേശുക്രിസ്തു സംസാരിക്കുകയാണ്, മകനെയെന്ന്. ഒരു സ്ഥലത്ത് മകളെയെന്നും ഒരു സ്ഥലത്ത് മകനെയെന്നും വിളിച്ചിരിക്കുന്നു. പ്രിയ സഹോദര, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹവാനായ ഒരു പിതാവ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ആദ്യമായി വായിച്ച വാക്യം പോലെ, നിങ്ങൾക്ക് ഒരു പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ് ഞാൻ മുൻപ് വായിച്ചത്, ഇപ്പോൾ ആവർത്തിച്ചത്. നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവ്, അതാണ് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്ന ദൈവം. നമ്മെ സ്നേഹിക്കുന്ന പിതാവിന് തുല്യനായ, ഒരുപക്ഷെ നമ്മളെ നമ്മുടെ പിതാവിനേക്കാൾ നമ്മുടെ മാതാവിനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നതായ ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന്. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങളെ പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന്. യേശുക്രിസ്തു അവരെ പഠിപ്പിച്ചതായിട്ടുള്ള പ്രാർത്ഥനയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരു പിതാവിനെ ആയിട്ടാണ് ദൈവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, തൻ്റെ മക്കളെ പ്രതിരോധിക്കുന്ന, തൻ്റെ മക്കളോട് വേണ്ടതായ സംരക്ഷണമേകുന്ന ഒരു പിതാവിൻ്റെ സ്നേഹം നമുക്ക് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ കൂടെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. തങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ തയ്യാറായ ഒരു പിതാവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇനി മുതൽ നമ്മൾ അനാഥരല്ല. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഞാൻ അവഗണിക്കപ്പെട്ടവനായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഞാൻ തീർത്തും ഒന്നുമല്ലാതായിരിക്കുന്നു എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ദൈവസ്നേഹം നിങ്ങളെ ഇന്ന് തേടിയെത്തട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ പുതിയ പ്രത്യാശ നിറയ്ക്കുമാറാകട്ടെ. നിങ്ങൾ ഇനി മുതൽ അനാഥരല്ല, ഒഴിവാക്കപ്പെട്ടവരല്ല, അവഗണിക്കപ്പെട്ടവരല്ല. നിങ്ങളെ മകനെ, മകളെ എന്ന് വിളിച്ച് ചേർത്തണയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ഒരു ദൈവം നമുക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ആ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിൽ നിന്നുള്ള ദൈവമേ, പ്രഭാതത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മകനായി, ഒരു മകളായി കൈക്കൊള്ളുന്നു എന്ന് ഞങ്ങളെ ചിന്തിപ്പിച്ചതുകൊണ്ട് നന്ദി പറയുന്നു. ആ സ്നേഹത്തുള്ള പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ വഴുതി വീഴുവാൻ അവരെ സഹായിക്കണമേ. ആ കരങ്ങളിൽ സുരക്ഷിതരായി, ആ കരങ്ങളിൽ കർത്താവെ ഞങ്ങൾ ഒന്നുമല്ലാത്തവരല്ല, ഏകരല്ല, മറിച്ച് അങ്ങ് ഞങ്ങളുടെ പിതാവായുണ്ട്, ഞങ്ങൾ സംരക്ഷകനായി ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.